2025 ഒക്ടോബർ 6 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് സുസ്മി. അയ്യപ്പന്റെ സ്വർണം വിഴുങ്ങികൾ മൂന്നാം മൂഴവും. എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. മോഷണക്കേസുകളിലും കൊലക്കേസുകളിലും മറ്റും പോലീസ് പിടിച്ചെടുത്ത് കോടതികളിൽ ഹാജരാക്കുന്ന തൊണ്ടി മുതലുകൾക്കും ആയുധങ്ങൾക്കും പിന്നീട് വിചാരണവേളയിൽ രൂപമാറ്റം വരുന്ന മറിമായങ്ങൾ സാധാരണം. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണപ്പാളികൾ 20 വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെ ചെമ്പുപാളിയായി? സ്വർണം ആവിയായിപ്പോയോ? ദ്വാരപാലക ശില്പത്തിലെ പാളികൾ ഇളക്കി മാറ്റി സ്വന്തം കസ്റ്റഡിയിൽ വെച്ച് ലക്ഷങ്ങളുടെ പണപ്പിരിവ് നടത്താൻ പുറത്തുനിന്നുള്ള സ്പോൺസർമാർക്ക് എങ്ങനെ സാധിച്ചു? കള്ളൻ കപ്പലിൽ തന്നെയോ? യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ 1998-99 ശബരിമല ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞിരുന്നതായാണ് അന്ന് കേട്ടത്. 30 കിലോ സ്വർണമാണ് ഇതിനുപയോഗിച്ചത്. പക്ഷേ 2019 സ്വർണം പൂശാനായി തനിക്ക് നൽകിയത് ചെമ്പുപാളികളാണെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണം പൂശാൻ പാളികൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള 2019 ജൂലൈയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികൾ എന്നാണ്. ചെന്നൈയിലെ സ്ഥാപനവും അതുതന്നെ പറയുന്നു. ദ്വാരപാലക ശില്പത്തിലെ പാളികൾക്ക് 40 വർഷത്തെ വാറന്റി ഉള്ളതാണെന്നും ചെന്നൈയിൽ സ്വർണം പൂശിയ സ്ഥാപനം തന്നെ ശരിയാക്കി തരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരമാണ് കൊടുത്തുവിട്ടതെന്നും ദേവസ്വം ബോർഡ്. അപ്പോൾ ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണപ്പാളി 20 വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെ ചെമ്പുപാളിയായി? മാറ്റിയ സ്വർണപ്പാളി എവിടെ? സ്വർണം പൂശിയ പുതിയ വാതിൽ 2019 മാർച്ച് 11 പരിശോധിക്കുമ്പോൾ കണ്ടത് തിളക്കം മാറാത്ത സ്വർണ കവചം. 4 മാസത്തിനുശേഷം ജൂലൈ 5 ഇതേ ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകി. ചെമ്പ് ശില്പങ്ങളിൽ സ്വർണം പൂശാൻ അനുമതി നൽകുന്നു എന്നായിരുന്നു ബോർഡിന്റെ വിശദീകരണം. അതെന്ത് മറിമായം! ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കെ അനന്തഗോപന്റെയും ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും പരാമർശങ്ങളിലുമുണ്ട് വൈരുദ്ധ്യങ്ങൾ. ദേവസ്വം സ്വത്തുക്കൾ പുറത്ത് കൊടുത്തുവിടുന്നത് ശരിയല്ലെന്നും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ചു തന്നെയാണെന്നും ദേവസ്വം നിയമത്തിൽ പറയുന്നുണ്ടെന്നും അനന്തഗോപൻ വിജയ് മല്യ ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പവും സ്വർണവും പൊതിഞ്ഞു നൽകിയതിന്റെ പണികൾ നടന്നതും സന്നിധാനത്തു തന്നെ. എന്നാൽ ദേവസ്വം മാനുവൽ പ്രകാരം അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്ന വാദം ശരിയല്ലെന്നും താൻ പ്രസിഡന്റായ ശേഷം 5 തവണ കൊടിമരം പ്ലേറ്റിംഗിനായി ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും പ്രശാന്ത്. ഇതിൽ ആര് പറയുന്നതാണ് വാസ്തവം? 2019 ദാരുശില്പത്തിൽ നിന്ന് ഇളക്കി മാറ്റിയ പാളികളുടെ തൂക്കം 42.8 കിലോ, തിരികെ എത്തിച്ചപ്പോൾ 4.41 കിലോയുടെ കുറവ്. ദേവസ്വം വിജിലൻസിന്റെ അസാന്നിധ്യത്തിലാണ് 2019 പാളികൾ ഇളക്കിയത്. ഈ പാളികൾ ചെന്നൈയിൽ എത്തിച്ചത് 39 ദിവസം കഴിഞ്ഞായിരുന്നു. അതിനിടെ പലയിടത്തും പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ സെപ്റ്റംബർ 15 ഉത്തരവിൽ വ്യക്തമാക്കി. കോടതി ഇതിന് ആധാരമാക്കിയത് ദേവസ്വം ചീഫ് വിജിലൻസ് ആന്റി സെക്യൂരിറ്റി ഓഫീസർ ഹാജരാക്കിയ രേഖകളും സ്വർണം പൊതിഞ്ഞ് ദ്വാരപാലകരെ സ്ഥാപിക്കാൻ ദേവസ്വം കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷണൽ എഞ്ചിനീയർക്ക് ബോർഡ് സെക്രട്ടറി അനുവാദം നൽകുന്ന രേഖയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ദ്വാരപാലകരെ ആവരണം ചെയ്ത ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ് ഈ രേഖ വെളിവാക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. അയ്യപ്പ ഭക്തർക്കു മാത്രമല്ല സമൂഹത്തിനാകെ ഉത്തരം കിട്ടണം. 2019 സ്വർണപ്പാളികൾ ഇളക്കി സ്പോൺസർക്ക് നൽകിയതിന്റെയും അത് ചെമ്പ് തകിടാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതിന്റെയും ഉത്തരവാദിത്തം ചില ഉദ്യോഗസ്ഥരെ മാത്രം ചാരി കൈകഴുകാൻ എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് എങ്ങനെ കഴിയും? ആ സ്വർണം എവിടെ പോയെന്ന് അന്വേഷിക്കുകയും അക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടത് പി എസ് പ്രശാന്ത് പ്രസിഡന്റായ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ്. 2019 നടന്ന സംഭവത്തിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് നടത്തുന്ന ശ്രമവും ജനങ്ങളെ കബളിപ്പിക്കലല്ലേ എന്നതാണ് ചോദ്യം. അടുത്ത വർഷം മെയ് മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് മൂന്നാം മൂഴം ലഭിക്കുമെന്ന കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന് തെല്ലുമില്ല സംശയം. പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ചതാണ് മാഷിന്റെ ഈ ഉറപ്പിന് അടിസ്ഥാനം. SNDP യോഗം, KPMS എന്നിവയ്ക്ക് പുറമെ NSSന്റെയും ഉറച്ച പിന്തുണ. ആനന്ദലബ്ധിക്ക് ഇനിയെന്തു വേണം? സമുദായ സംഘടനകളെ കൊടിൽ കൊണ്ടുപോലും തൊടില്ലെന്ന് പറഞ്ഞിരുന്നവരല്ലേ കമ്മ്യൂണിസ്റ്റുകാർ? അത് പണ്ടത്തെ കാര്യം. ഇപ്പോൾ കാലം മാറി. വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ വെറുതെ വായിക്കാനും പറഞ്ഞു നടക്കാനും കൊള്ളാം. മുമ്പൊക്കെ ആ സിദ്ധാന്തം പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിൽ ഗോവിന്ദൻ മാഷും പഠിപ്പിച്ചതാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ 4 വോട്ട് കിട്ടാനുള്ള പ്രായോഗികവാദത്തിനും മഴിമാറി. എങ്ങനെയും അധികാരം പിടിക്കണം, 10 തൊട്ട് കിട്ടണം. പണ്ട് ലോറി ടിക്കറ്റ് വിറ്റും ചുമടെടുത്തും നടന്നിരുന്ന പല സഖാക്കളും പിന്നീട് കോടീശ്വരന്മാരായെന്നും വൻകിടക്കാരുമായാണ് ഇടപാടുകളെന്നും തൃശൂരിലെ ഒരു DYFI നേതാവ് മറ്റൊരു സഖാവിനോട് രഹസ്യമായി പറഞ്ഞതാണ്. പക്ഷേ അത് പരസ്യമായതോടെ പറഞ്ഞ സഖാവും കേട്ട സഖാവും പടിക്ക് പുറത്ത്. എങ്ങനെയും പണം സമ്പാദിക്കണമെന്ന ചിന്ത പാർട്ടി സഖാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് കരുവന്നൂർ മുതൽ ഏറ്റവും ഒടുവിൽ ബ്രഹ്മഗിരി വരെ നടന്ന സഹകരണ ബാങ്ക് കൊള്ളകളെന്നാണ് ആക്ഷേപം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വാനവാ പ്രവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്ന കെ പി സി സി ടി സി സി പുനഃസംഘടന എന്തായെന്നൊക്കെ അതിനിടെ ചോദിച്ച് വെറുതെ അലമ്പാക്കരുത്. അതിലൊക്കെ പോയി തലയിട്ടാൽ നേരം വെളുത്താലും അടി തീറ്റില്ല. അഥവാ യു ഡി എഫിന് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശന്റെ വാസത്തിന് പറ്റിയ വനം വേണ്ടേ? അതിനുള്ള രഹസ്യ അന്വേഷണത്തിലാണത്രേ കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ ചില ഉറ്റ സുഹൃത്തുക്കൾ. മെഡിക്കൽ കോളേജുകൾക്കും മറ്റ് സർക്കാർ ആശുപത്രികൾക്കും നൽകിയ ശസ്ത്രക്രിയ. ഉപകരണങ്ങളുടെ കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ അവ ആശുപത്രികളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന് വിതരണ കമ്പനികൾ. എടുത്തുകൊണ്ടു പോയിക്കോട്ടെ, അതൊന്നും നോക്കാൻ സർക്കാരിന് സമയമില്ല, പണവുമില്ല. കാശുള്ളവൻ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ സമീപിച്ചുകൊള്ളും. കാശില്ലാത്തവന്റെ കാര്യം സ്വാഹ. നുറുങ്ങ്. ഇങ്ങനെ പോയാൽ ശബരിമല അയ്യപ്പനെ പോലും അടിച്ചു മാറ്റുമെന്ന് പ്രതിപക്ഷം. സ്വാമി, നിന്നെ നീ തന്നെ കാത്തോളണേ എന്ന് ഭക്തജനങ്ങൾ.